Laudetur Jesus Christus. യേശു ക്രിസ്തുവിന് സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. സുവിശേഷ പരിചിന്തനം, വാർത്തകൾ എന്നിവയാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ. ആണ്ടുവട്ടം 14-ാം വാരം ഞായറാഴ്ചത്തെ സുവിശേഷ ചിന്തകളാണിന്ന്. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6:1-6 വാക്യങ്ങൾ. ഓ, ഇയാൾ ആ തച്ചന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് സമുദായ പ്രമാണികൾ ഈശോയെ പുച്ഛിച്ച് തള്ളുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം. യേശുവിന്റെ പതിവായിരുന്നിരിക്കണം ആഴ്ചയിലെ സാബത്ത് ദിവസം തന്റെ ഗ്രാമമായ നസ്രത്തിലെ സിനഗോഗിൽ വന്ന് അവിടുത്തെ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. അങ്ങനെ ഒരു സാബത്ത് ദിവസം അവിടുന്ന് സിനഗോഗിൽ പഠിപ്പിക്കുന്നത് കേട്ട് ജനങ്ങൾ ആശ്ചര്യപ്പെട്ടിട്ടുണ്ടായ അല്ലെങ്കിൽ അസൂയപ്പെട്ടിട്ടുണ്ടായ പ്രതികരണമാണിത്. ഇയാൾ ആ തച്ചന്റെ മകനല്ലേ? അവിടുന്ന് പ്രഘോഷിച്ച ദൈവരാജ്യത്തിൻ്റെയും നീതിയുടെയും സന്ദേശം ഉൾക്കൊള്ളാനാവാതെ സ്വന്തം ജനം അവിടുത്തെ പുച്ഛിച്ച് തള്ളുന്നു. തച്ചന്റെ മകനെന്ന് ക്രിസ്തുവിന് ലഭിച്ച വിശേഷണം ഒരു യാദൃച്ഛികതയല്ല. തന്റെ പിതാവായ ജോസഫും യേശുവും തച്ചപ്പണിക്കാരായിരുന്നു. തച്ചപ്പണി മോശമായി കാണേണ്ടതില്ല. ഏറെ ധ്യാനവും ഭാവനയും സർഗാത്മകതയും കൃത്യതയും ആവശ്യമുള്ള തൊഴിലാണത്. പഴയ കാലത്തൊരു തച്ചനാണ് വീടിന്റെ സ്ഥാനവും പ്ലാനും കൂരയും കൂടും എല്ലാം ഒരുക്കിയിരുന്നത്. ഒന്നോർത്താൽ മനുഷ്യന്റെ ആന്തരികതയും ആത്മീയതയും ഒരു തച്ചപ്പണിക്ക് സമാനമാണെന്ന് പറയാം. സ്വയം ചിന്തയേറിട്ട് ചെത്തിമിനിക്കാനും സ്വയം മെച്ചപ്പെടുത്താനും ബലപ്പെടുത്താനുമുള്ള സാധനയുള്ളവരാണ് ജീവിതത്തിൽ മുന്നേറുന്നത്, വിജയിക്കുന്നത്. യേശുവിനെ രൂപപ്പെടുത്തിയ ആത്മീയ പരിസരങ്ങളിലൊന്ന് ജോസഫ് എന്ന പേരായ നീതിമാനായ തച്ചനായിരുന്നു. ഓരോരുത്തർക്കും അർഹതയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് നീതി. തൊഴിൽ ശിക്ഷയാണെന്ന് ആരാണ് നമ്മെ പഠിപ്പിച്ചത്? നൊന്ത് പ്രസവിക്കുന്നത് ശിക്ഷയാണോ? ഒരു സ്ത്രീയോട് ചോദിക്ക്. ഒരു സ്ത്രീക്ക് ഈറ്റുനോവ് പോലെ അനുഗ്രഹം നിറഞ്ഞൊന്നാണ് പുരുഷന് വിയർപ്പിൽ ചുട്ട അപ്പം. ജീവിതത്തിൻ്റെ പറുദീസ ഒരു സ്വപ്നമാണ്. എന്നാൽ ഉയർന്നെണീക്കുമ്പോൾ ജീവിതത്തിൻ്റെ പരിക്കൻ വഴികളിലൂടെ നടന്നുപോയേ തീരൂ. ആ വഴിയുടെ അറ്റത്തിതാ ക്രിസ്തു നിൽക്കുന്നു. കഠിന അധ്വാനം കൊണ്ട് നഷ്ടപ്പെട്ടുപോയ പറുദീസയും വീണ്ടെടുക്കാനാവുമെന്നാണ് അവിടുന്ന് നമുക്ക് പറഞ്ഞു തരുന്ന സുവിശേഷം. ഖലീൽ ജിബ്രാൻ യേശുവിനെക്കുറിച്ച് എഴുതിയ വരികൾ ഏറെ ശ്രദ്ധേയമാണ്. എൻ്റെ എല്ലാ വാതിലുകളും ജാലകങ്ങളും കാലപ്പഴക്കത്തിന് വഴങ്ങിക്കൊടുക്കാൻ തുടങ്ങിയിരിക്കുന്നു. എന്നാൽ അവൻ പണി ചെയ്തതൊഴികെ അവ മാത്രം കാറ്റിനും മഴയ്ക്കുമെതിരെ സുശക്തമായി നിലകൊള്ളുന്നു. ഈ മരക്കഴകൾ അവൻ എങ്ങനെയാണ് ഇത്ര ശക്തമായി സ്ഥാപിച്ചതെന്നറിയില്ല. ഈ ആണികൾ എങ്ങനെ ഭദ്രമായി അവൻ ഉറപ്പിച്ചുവെന്നും പിടുത്തമില്ല. ഏറ്റവും വിചിത്രമായത് അതൊന്നുമല്ല, രണ്ട് ജോലിക്കാരുടെ അധ്വാനം കാഴ്ചവെച്ചവൻ ഒരാളുടെ വേതനം മാത്രം സ്വീകരിച്ചു. ആ തൊഴിലാളി ഇപ്പോൾ ഇസ്രായേലിലെ ഒരു പ്രവാചകനായി കരുതപ്പെടുന്നു. ഉളിയും വാളും മുഴക്കോലുമായി നടന്ന ചെറുപ്പക്കാരൻ ഒരു പ്രവാചകനാണെന്ന് ആരെങ്കിലും അന്നറിഞ്ഞിരുന്നെങ്കിൽ അദ്ദേഹത്തോട് അധ്വാനിക്കാനല്ല, എന്നോട് സംസാരിക്കാൻ യാചിച്ചേനെ. അപ്പോൾ തച്ചനെന്ന് വിളിച്ച് നാം ആരെയും ഒരു വിധത്തിലും തള്ളിക്കളയരുത്. കരവേല ചെയ്യുന്നവരിൽ ദൈവത്തിൻ്റെ കരങ്ങൾ പതിഞ്ഞിട്ടുണ്ട് എന്ന് നാം തിരിച്ചറിയണം. എല്ലാവരിലും അതുണ്ട്, കാരണം എല്ലാവരും ദൈവമക്കളാണ്. അവരിൽ ദൈവത്തിൻ്റെ കരങ്ങൾ പതിഞ്ഞിട്ടുണ്ട്. തിരസ്കാരം അല്ലെങ്കിൽ വലിച്ചെറിയൽ ഇന്നിൻ്റെ വളർന്നു വരുന്നൊരു സംസ്കാരമാണ്, കൾച്ചർ ഓഫ് വേസ്റ്റ്. ഇന്ന് വേസ്റ്റ് എവിടെങ്കിലും കൊണ്ടുപോയി നിക്ഷേപിക്കുന്ന രീതി നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. അയൽപ്പക്കത്താണെങ്കിലും തരപ്പെട്ടാൽ നാം വേസ്റ്റിടും. സ്വന്തം പരിസരം വൃത്തിയാക്കാൻ അപരന്റെ ചുറ്റുപാട് മലീമസപ്പെടുത്തുന്നവർ അധികമാണെന്ന്. അതുപോലെ പ്രായമായവരെയും രോഗികളെയും പാവങ്ങളെയും വൈകല്യങ്ങളുള്ളവരെയും പാഴ്വസ്തുക്കളെ പോലെ വലിച്ചെറിയുന്ന ഒരു കൾച്ചർ ഓഫ് വേസ്റ്റ്, വലിച്ചെറിയൽ സംസ്കാരം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്നുണ്ട്. പ്രായമായ മാതാപിതാക്കളെ മക്കൾ ഉപേക്ഷിക്കുന്നു, വൃദ്ധസദനങ്ങളിൽ തള്ളിയിടുന്നു, രോഗാധിക്യത്തിലെത്തിയവരെ ICU കുഴലുകൾക്കിടയിൽ കുടുക്കിയിടുന്നു. വൈകല്യത്തോടെ ജനിക്കുന്നവരെയും പ്രായം കൊണ്ടോ രോഗം കൊണ്ടോ ക്ലേശിക്കുന്നവരെയും കാരുണ്യവധത്തിൻ്റെ മറവിൽ ഇല്ലാതാക്കാൻ നിയമം പാസാക്കുന്ന രാജ്യങ്ങൾ ഇന്ന് എത്രയധികമാണ്. തിരസ്കാരത്തിൻ്റെ ആഘാതങ്ങൾക്ക് പിറവിയോളം പഴക്കമുണ്ട്. അമ്മയുടെ ഗർഭപാത്രമാകുന്ന പറുദീസായുടെ പടിയിറങ്ങുന്ന കുഞ്ഞ് ഒരു കരച്ചിലോടെ ജീവിതം ആരംഭിക്കുന്നു. പിന്നെ പറുദീസ നഷ്ടങ്ങളുടെ സമുച്ചയമാണ് ജീവിതമെന്നറിയാനുള്ള വിവേകം നമുക്ക് മെല്ലെ മെല്ലെയാണ് ലഭിക്കുന്നത്. അങ്ങനെ കരച്ചിൽ നെടുവീർപ്പായി പരിണമിക്കും. ഒരു ഒതുക്കിപ്പിടിച്ച കരച്ചിൽ. ചിലപ്പോൾ നൈർമല്യം, പ്രണയം, വീട്, സുഹൃത്തുക്കൾ എല്ലാമാണ് പലപ്പോഴും നമ്മുടെ പുറത്താക്കപ്പെട്ട പറുദീസകൾ. ഹൃദയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് നഗരത്തിൻ്റെ വിളിമ്പിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടവർ അരവിന്ദൻ്റെ അതിഥികൾ എന്ന ചിത്രത്തിൽ മാത്രമല്ല, ഏത് നിമിഷവും ഉപേക്ഷിക്കപ്പെടാവുന്ന ഒരു തരം ബോർഡർ ലൈനിലെ മനുഷ്യരായി ജീവിതങ്ങൾ മാറുകയാണ്. സിറ്റി ലൈറ്റ് എന്ന ചിത്രത്തിലെ ചാർലി ചാപ്ലിനെ ഓർക്കുന്നില്ലേ? അന്ധഗായികയെ ചികിത്സിക്കാൻ തൻ്റെ അവസാനത്തെ ചില്ലിക്കാശ് മുടക്കിയിട്ടും കാഴ്ച കിട്ടിയ സ്ത്രീ ചികിത്സയ്ക്ക് സഹായിച്ചവനെ മറന്നുപോയില്ലേ, തിരസ്കരിച്ചില്ലേ? അത്രമേൽ ഭൂമിയെ പ്രണയിച്ചുകൊണ്ട് ഏതൊരനുഭവത്തിൻ്റെയും തീവ്രതയിലൂടെയും തിരസ്കാരങ്ങളിലൂടെയും കടന്നുപോകാൻ ദൈവം കരുതി വച്ചത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത് നസ്രത്തുകാരനായ യേശുവാണ്, യേശുവിനെയാണ്. സൂര്യനോട് ചേർന്ന് നിന്നതുകൊണ്ടാകാം, അല്ലെങ്കിൽ സ്വർഗത്തോട് ചേർന്ന് നിന്നതുകൊണ്ടാവാം പഴയ നിയമത്തിലുടനീളം അവിടുത്തെ നിഴൽപ്പാടുണ്ട്. ഇന്നത്തെ ആദ്യവായനയിലെ സെക്കേൽ പ്രവാചകന്റെ ഗ്രന്ഥത്തിൽ വായിക്കുന്നു, ദൈവമായ കർത്താവ് അരുൾ ചെയ്യുന്നു, ഈ ജനം ധിക്കാരികളുടെ കേന്ദ്രമാണ്, ഇത് അവർ കേട്ടാലും കേട്ടില്ലെങ്കിലും അവരുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടായിട്ടുണ്ട്, അവർ അറിയുമത്, വരണ്ട ഭൂമിയിലെ മുള പോലെ അവിടുന്ന് വളരുന്നു. എന്നാൽ ശ്രദ്ധാർഹമായ രൂപഭംഗിയോ ഗാംഭീര്യമോ ആകർഷകമായ സൗന്ദര്യമോ അവനുണ്ടായിരുന്നില്ല. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും തിരസ്കരിക്കപ്പെടുകയും ചെയ്തു. എന്നിട്ടും ദൈവം അവനെ ഉയർത്തി എന്ന് യെശയ്യാപ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഉപേക്ഷിക്കപ്പെട്ടവൻ. ഒരു പക്ഷേ യേശുവിൻ്റെ ജീവിതത്തെ സംഗ്രഹിക്കാൻ ഇതിനേക്കാൾ ഭേദപ്പെട്ടൊരു പദമുണ്ടാവില്ല, ഉപേക്ഷിക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് യോഹന്നാൻ കുറിക്കുന്നത്, എല്ലാ മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന യഥാർത്ഥ വെളിച്ചം ലോകത്തിലേക്ക് വരുന്നുണ്ടായിരുന്നു, അവൻ സ്വജനത്തിൻ്റെ പക്കലേക്ക് വന്നു, എന്നാൽ അവർ അവനെ സ്വീകരിച്ചില്ല, അവർ അവനെ തിരസ്കരിച്ചു. തന്നെ തന്നെ ആടുകളുടെ വാതിലെന്ന് വിശേഷിപ്പിച്ചവൻ്റെ തലവരെയാണിതെന്ന് ഓർക്കണം. എല്ലാവരും ആ വാതിലിലൂടെയാണ് പ്രവേശിച്ചത്, പാപികളും ചുങ്കക്കാരും അനാഥരും പരദേശികളും എല്ലാവരും. എന്നിട്ടും മുഴുവൻ ലോകത്തെയും സ്വീകരിക്കാനായി തുറന്നിട്ട ആ വാതിലിന് എതിരായിട്ട് ഭൂമിയിലെ മനുഷ്യർ അവരുടെ ചെറുജാലകങ്ങൾ തഴുതിട്ടടച്ചില്ലേ? അങ്ങനെയാണ് സത്രത്തിൽ അവന് ഇടം കിട്ടിയില്ല എന്ന സുവിശേഷകരുടെ വരി ഇപ്പോഴും നമ്മെ ഭാരപ്പെടുത്തുന്നത്. സ്വന്തം ഭവനത്തിലും ദേശത്തുമാണ് പ്രവാചകൻ ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെടുന്നത്. ഈ ജീവിതപാഠം ക്രിസ്തു നമുക്ക് പകർന്നു തരുന്നുണ്ട്. എക്കാലത്തെയും ഏറ്റവും സമഗ്രതയുള്ള ഒരാളായ ക്രിസ്തുവിനെ ഭ്രാന്തനെന്ന് വിളിക്കാൻ ധൈര്യപ്പെട്ടത് ആരാണ്? അവിടുത്തെ സഹോദരങ്ങൾ തന്നെയായിരുന്നു. പിന്നീട് ഇടയനെ അവർ അടിക്കുന്നു, ആടുകൾ ചിതറിപ്പോകുന്നു. തിരസ്കാരത്തിൻ്റെ ഒടുവിലത്തെ വാക്കായ ഒറ്റുകൊടുക്കലും സംഭവിച്ചു. തീകാഞ്ഞിരുന്ന തലമൂത്ത ശിഷ്യൻ പറഞ്ഞു, അറിയില്ല, എനിക്കവനെ അറിയില്ല, ഒന്നല്ല മൂന്ന് പ്രാവശ്യം തള്ളിപ്പറഞ്ഞു. പിന്നെ ഏറ്റവും ഒടുവിലായി പീലാത്തോസാണ് ചോദിച്ചത്, ആർക്കെങ്കിലും ഇവനെ ആവശ്യമുണ്ടോ? മറുപടി, ഇല്ല ഇല്ല, വേണ്ട വേണ്ട, ഞങ്ങൾക്കിവനെ വേണ്ട, ബറാബാസിനെ മതി, ബറാബാസിനെ. അവിടുന്ന് സ്വരം വീണ്ടെടുത്ത മൂകരും നൃത്തം കൊടുത്ത മുടന്തരും ഉയിരേകിയ മൃതരും സകലരും അവിടെ ഉണ്ടായിരുന്നെങ്കിലും ആരും മിണ്ടിയില്ല, ആർക്കും അവനെ ആവശ്യമില്ല. എന്നിട്ടും ദൈവം അവിടുത്തെ ഉയർത്തി, ദൈവം അവിടുത്തെ ഉയർപ്പിച്ചു. പണിക്കാർ ഉപേക്ഷിച്ചു കളഞ്ഞ കല്ലിത മൂലക്കല്ലായി ഭവിച്ചു. നമ്മുടെ സ്വാർത്ഥതയുടെയും അഹങ്കാരത്തിൻ്റെയും മനോഭാവത്തെ ക്രമപ്പെടുത്താനും ഹൃദയ കവാടങ്ങൾ ക്രിസ്തുവിനായി മാത്രമല്ല നമ്മുടെ എളിയ സഹോദരങ്ങൾക്കായും വിശിഷ്യ പാപങ്ങളും പരിത്യക്തരും അഭയാർത്ഥികളുമായവർക്കായും തുറക്കണമെന്നാണ് ഇന്നത്തെ വചനം സുവിശേഷം നമ്മോട് ആവശ്യപ്പെടുന്നത്. ക്രിസ്തു പഠിപ്പിച്ച സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും ഹൃദയവിശാലത നമുക്കുൾക്കൊള്ളാം. അവിടുന്ന് പഠിപ്പിച്ച സ്നേഹം പരോന്മുഖമാണ്, നമ്മെ മറ്റുള്ളവരിലേക്ക് അത് നയിക്കുന്നു. ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും സ്വീകരിച്ചിട്ടുള്ള നാം അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ ഉയരുന്ന കാരുണ്യം ധ്യാനാത്മകമാണെങ്കിലും അത് പ്രവൃത്തിബദ്ധമാണ്. ഇറ്റ്സ് കോണ്ടംപ്ലേറ്റീവ് ഇൻ ആക്ഷൻ. ക്രിസ്തുവിൽ ലോകത്തിന് ദൃശ്യമായ പിതാവിൻ്റെ ധാരാളിത്തമുള്ള കാരുണ്യഭാവം നമുക്കും ഉൾക്കൊള്ളാൻ പരിശ്രമിക്കാം, നമുക്ക് പങ്കുവയ്ക്കാം. നമ്മുടെ വീടുകളുടെ വാതിലുകൾ സഹോദരങ്ങൾക്കെതിരെ കൊട്ടിയടയ്ക്കപ്പെടാതിരിക്കട്ടെ. ജീവിതത്തിൽ ആരെയും നമ്മുടെ സ്നേഹവലയത്തിൽ നിന്നും ഒഴിവാക്കാതിരിക്കാം. നമ്മുടെ കുറവുകളേക്കാളും പാപങ്ങളെക്കാളും എത്രയോ വലുതാണ് ദൈവത്തിൻ്റെ കാരുണ്യം, അവിടുത്തെ സ്നേഹം. അതിനാൽ നമുക്ക് ഈ ജീവിതത്തിൽ സഹോദരങ്ങൾക്ക് എന്നും വാതിലായി നിൽക്കാം, വാതിലായി ജീവിക്കാം. ഒരു തുറന്ന വാതിലെപ്പോഴും വാത്സല്യത്തിൻ്റെ സ്മൃതി സാന്നിധ്യമാണ്. അവിടെ സ്നേഹമുണ്ട്, അവിടെ കാരുണ്യമുണ്ട്. ഈ ഗാനം ആലപിച്ചത് ബിജു നാരായണനാണ്. രചന ഫാദർ തദേവു സരവിന്ദത്ത്. സംഗീതം വയലിൻ ജേക്കബ്.
വിഷമയമായ വജസ പഴി പറയുക ശീലമായി പലരുടെ പേരിനും മേ ഞാൻ പലവിധ ദോഷമേകി ഈശോ നാഥ കനിവേകി മാപ്പു തരൂ
നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത് ആണ്ടുവട്ടം 14 വാരത്തിലെ സുവിശേഷ വിചിന്തനമാണ്. ഇത് പങ്കുവച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ഇതിലെ ചിന്തകൾക്ക് ഫാദർ ബോബി ജോസ് കട്ടിക്കാട് കപ്പൂച്ചിനോടും കടപ്പാടുണ്ട്.